ഹല്ലേലൂയ പ്രാർത്ഥനയോടെ ദിവസത്തിൽ ആയിരിക്കാൻ തുടർന്നുള്ള സമയം കർത്താവിൻ ദാസൻ വചനത്തിൽ നിന്ന് തുടർന്നുള്ള സമയം സംസാരിക്കും. അതിനായിട്ട് പ്രിൻസ് പാസ്റ്ററെ മുന്നോട്ട് ക്ഷണിക്കുന്നു. കർത്താവ് നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കും. കർത്താവ് സഹായിക്കട്ടെ. സ്തോത്രം.
ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ഞായറാഴ്ച നമുക്ക് വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമുക്ക് തന്ന അവസരത്തിന് ഞാൻ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ദൈവത്തിൻ്റെ ആയിരിക്കും ദൈവദാസൻ. ആ ദൈവമക്കൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഞാൻ പ്രാരംഭമായി അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അധികമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകം പാസ്റ്റർ പറഞ്ഞാൽ ലോകമെമ്പാടും എല്ലാവരും ഈസ്റ്റർ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. ക്രിസ്ത്യൻസ് രണ്ട് ദിവസം ദുഃഖവെള്ളിയും ദുഃഖശനിയും ഒക്കെ അവർ ആചരിച്ചതിന് ശേഷം ഈസ്റ്റർ അവർ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് എന്ന് നമുക്കറിയാം. ആഘോഷത്തിൻ്റെ നിലവാരങ്ങളൊക്കെ നമുക്ക് വാർത്തകളൊക്കെ വായിക്കുമ്പോൾ ഇനി വരും ദിവസങ്ങൾ നമുക്കറിയാം. ക്രൈസ്തവരായ നമുക്ക്, ദൈവമക്കളാകുന്ന നമുക്ക്, കർത്താവിൻ്റെ ജനനവും കർത്താവിൻ്റെ മരണവും കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരമാണ്, നമ്മുടെ ശിലയാണ് ശരിക്കും, അല്ലേ? ഈ നമുക്കറിയാം, മെമ്മോറിയൽ, ഈ ഓർമ്മ ദിനമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ നമുക്കൊക്കെ എന്ത് ചെയ്യായിരുന്നു ആഘോഷം. കാരണം കർത്താവ് മരിച്ച് അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് എല്ലാ വർഷവും കർത്താവിൻ്റെ മരണത്തെ നമുക്ക് ഓർക്കുവോ അല്ലെങ്കിൽ ആ മരണത്തെ ആഘോഷിക്കുവോ ഒക്കെ നമുക്ക് ചെയ്യാമായിരുന്നു. ആഘോഷിക്കുകയല്ല, അതിനെ എന്താ ആചരിക്കുവോ ഒക്കെ നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ കർത്താവ് വന്നത് തന്നെ മരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നടന്നില്ലായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കൊക്കെ ഒരു 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 പരാജയമായിരുന്നു തന്നെ കർത്താവിൻ്റെ. അവർ കർത്താവ് ഒന്ന്, ഞാൻ ഇവിടെ വന്നത് തന്നെ ഇതിനു വേണ്ടിയിട്ടാണ്, എൻ്റെ ജീവനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ജീവിക്കാൻ വേണ്ടി വന്നതല്ല, ജീവനെ തരാൻ വേണ്ടി വന്നതാണ്, മറുപടിയായിട്ട് തന്നെ. അപ്പോൾ ആ കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ബൈബിളിൽ എവിടെയും ശിഷ്യന്മാരോ ചരിത്രത്തിലോ സഭാചരിത്രത്തിലോ എവിടെയും ആചരിച്ചതായിട്ടു നമുക്ക് കാണാൻ കഴിയുന്നില്ല. തിരുവചനമാണ് നമുക്ക് അടിസ്ഥാനമായിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിൻ്റെ ആഘോഷങ്ങളിലേക്കോ മറ്റ് തലങ്ങളിലേക്കൊന്നും പോകാത്തതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഞാൻ അതിൻ്റെ കുറേ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് ദൈവവചനത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരാം. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ ഇപ്പോൾ ചില ചിന്തയ്ക്ക് ഇതുവരെ തീർന്നില്ലേ വാസ്തവം, അല്ലേ? ഇത് കുറേ നാളായാലും ഇത് ഇതുവരെ തീർന്നിട്ടില്ലേ എന്നുള്ള ചിന്തയാണ്. 12-ാം അധ്യായം 1 മുതലുള്ള വാക്യമാണ് നമ്മൾ വായിച്ച് വന്നത്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച് വന്നത്. ആ വാക്യം ഞാൻ വായിപ്പിക്കുന്നില്ല, കാര്യം നിങ്ങൾക്കിപ്പം കാണാപ്പാഠം അറിഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വാക്യത്തിലേക്ക് വരുന്നില്ല, ചിന്തകളിലേക്ക് വേഗം വരാം. നമുക്കൊക്കെ തിടുക്കം കൂടുതലുള്ളവരാണ്. എങ്ങനെ? എന്തിനും തിടുക്കമുള്ളവരാണ് നമ്മൾ, അല്ലേ? ഈ തിടുക്കത്തിൻ്റെ ഒരു പരിണിത ഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഭയങ്കര റഷായിട്ടൊന്ന് ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി നമ്മൾ പോയി നോക്കിയേ, പകുതി വഴി ചെന്നിട്ടായി നമ്മൾ ആലോചിക്കുന്നത്, അച്ചോ അതെടുത്തില്ലല്ലോ, അല്ലെ, ആ സാധനം എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല, ഞാനത് ഓർത്ത് വെച്ചതായിരുന്നു, പക്ഷേ തിരക്കിനിടയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, അതെടുക്കാനായിട്ട് പറ്റിയില്ല, അല്ലെ? അങ്ങനെ എത്രയോ വർഷം നമ്മൾ പോയിട്ട് ചിന്തിച്ചിട്ടുണ്ട്, അല്ലേ? ഇത്ര തിരക്കില്ലായിരുന്നെങ്കിൽ, അല്ലേ, കുറച്ചുകൂടെ എനിക്ക് ഒന്ന് പ്രിപ്പയർഡ് ആയിരുന്നെങ്കിൽ, ഒരു കുറച്ചുകൂടെ നേരത്തെ ഞാനതൊന്ന് ചെയ്തായിരുന്നെങ്കിൽ എനിക്ക്, അല്ലേ, അത് മിസ്സാവില്ലായിരുന്നു, അത് എടുക്കാൻ പറ്റാണ്ട് വരില്ലായിരുന്നു ചിന്തിക്കുന്ന ചിന്തിച്ച സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുതന്നെയാണ് എനിക്ക് ഈ വാക്യത്തിൽ കൂടെ നിങ്ങളോട് പറയാനുള്ളത്. ഓടാൻ നമുക്ക് തിടുക്കമാണ്, അല്ലേ? ആ ഓട്ടത്തെക്കുറിച്ച് കേൾക്കാൻ നമുക്ക് തിടുക്കമാണ്, നല്ലതാണ്, നല്ല ഓടുന്നതിനെക്കുറിച്ചൊക്കെ അറിയാൻ. പക്ഷേ അതിനേക്കാളെല്ലാം മുമ്പേ നമ്മൾ അറിയേണ്ടത് ആ ഓട്ടത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ് നമ്മൾ അറിയേണ്ടത്. അതിനുശേഷം നമ്മൾ ഓടിയാൽ മതി. കുറേ നാളായി നിങ്ങളെ ഞാൻ ഇറക്കി ഒരു ട്രാക്കിൽ ഇങ്ങനെ നിർത്തിയേക്കുവാണ്. ഞാൻ തുടങ്ങിയപ്പം പറഞ്ഞു, ഈ ഭാഗം കഴിയുന്നോടും വരെ ട്രാക്കിലാണെന്നുള്ള ചിന്ത നിങ്ങൾ എന്ത് ചെയ്യരുത്, കളയരുത് എന്നുള്ളത്. ഇന്നെങ്കിലും ട്രാക്കിലേക്ക് ഞാൻ വരാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ കാണുന്നു 12-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം. ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷം കുറച്ച് ആഴ്ചകളായി ചിന്തിച്ചത് സാക്ഷികളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്, ആരൊക്കെയാണ് നമുക്കുള്ള സാക്ഷികൾ എന്നുള്ളത്. ഇനി നമ്മളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് വരുന്നത്, നാം എന്ന് ആരാണ്, അല്ലെങ്കിൽ നമുക്കുള്ള ഉത്തരവാദിത്വം എന്താണ്, എങ്ങനെയാണ് ഈ സാക്ഷികളുടെ ഒപ്പം അല്ലെങ്കിലും സാക്ഷികളെ മനസ്സിലാക്കി എങ്ങനെ നമുക്ക് ഓടാനായിട്ട് കഴിയണമെന്നുള്ളതാണ് നമ്മളിനി ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ പറയാണ്, നിങ്ങൾക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം എന്ത് ചെയ്യുക? സ്ഥിരതയോടെ ഓടുക അല്ലെ. ആകയാൽ നാമും സാക്ഷികൾ. ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഞാൻ ആദ്യം പറഞ്ഞു, ഒരു അത്ലറ്റ് അദ്ദേഹം ഓടാനായിട്ട് ഇന്ത്യയിൽ നിന്ന് ഒളിമ്പിക്സ് പങ്കെടുക്കാനായിട്ട് ചൈനയിലേക്ക് ഒരാൾ പോകുകയെന്നിരിക്കട്ടെ. ഓടാനായിട്ട് ഓട്ടക്കാരൻ പോവുകയാണ്. അദ്ദേഹം ഇവിടെ നിന്ന് എങ്ങനെയായിരിക്കും പോവുക? ഇന്ത്യയിൽ നിന്ന് പോകുന്ന എങ്ങനെയായിരിക്കും? എങ്ങനെയാ? അല്ല, വില കൂടിയ ഡ്രസ്സും അല്ലേ, ഷൂസും ഗ്ലാസും പിന്നെ കോട്ടും ജാക്കറ്റും പിന്നെ വലിയ ബാഗും സകല സാധനവുമായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? പോകുന്നത്. അങ്ങനെയല്ലേ പോകുന്നത്? അങ്ങനെ പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് പോകേണ്ടത്, അങ്ങനെയാണ് പോകുള്ളൂ. അങ്ങനെ പോകുന്ന ഒരു അത്ലറ്റ് അദ്ദേഹം ട്രാക്കിലെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വക സാധനം വല്ലതും നിങ്ങൾ കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തിൻ്റെ? ഇല്ല അല്ലേ. ഞാൻ ഭയങ്കര ഓട്ടക്കാരാണ്. ഉസൈൻ ബോൾട്ടാണല്ലോ നമ്മൾ കണ്ടതിൽ, ഇപ്പം ഈ ചരിത്രത്തിൽ നമ്മളിപ്പോൾ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും നല്ല ഓട്ടക്കാരൻ ഉസൈൻ ബോൾട്ടാണ്. ഉസൈൻ ബോൾട്ട് പറയുകയാണ്, എനിക്ക് നല്ല, എന്തായാലും ഞാൻ വർഷങ്ങളായിട്ട് ഓടി ഞാൻ തന്നെയാണ് ഒന്നാമത് നിൽക്കുന്നത് അല്ലേ. എന്നെ തോൽപ്പിക്കാനായിട്ട് തൽക്കാലം ഇപ്പോൾ ആരുമില്ല, ഞാൻ തന്നെയാണ് മുന്നേ നിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ആയിട്ട് എനിക്ക് ഓടാനായിട്ട് കഴിയുമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഇറങ്ങാറുണ്ടോ? ഇല്ല. ട്രാക്കിൽ എങ്ങനെയാണ് വരാറുള്ളത്? അവർ വളരെ നേർത്ത വസ്ത്രം അല്ലേ, വളരെ നേർത്ത വസ്ത്രം മാത്രമാണ് അവർ ധരിക്കുന്നത്. എന്തുകൊണ്ടാണ്? കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ വിലപ്പെട്ടതാണ്, അത് പ്രീഷ്യസ് സാധനങ്ങളാണ്. ആവശ്യമുള്ളതേ കൊണ്ടുവന്നിട്ടുള്ളൂ. അനാവശ്യമായിട്ടുള്ള കാര്യം പൈസ കൊടുത്താണുള്ളത് വരുന്നത്. അപ്പം വളരെ, ഇപ്പം നമ്മൾ നാട്ടിൽ പോകുമ്പോൾ നമുക്കറിയാം അതിൻ്റെ വിലയൊക്കെ. അപ്പോൾ വളരെ വിലപ്പെട്ട സാധനങ്ങളും അത്യാവശ്യമുള്ളതും മാത്രമേ അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പം ഞാൻ ഇറങ്ങി നിൽക്കുന്നത് എൻ്റെ ഈ വിലപ്പെട്ട സാധനങ്ങൾ ചുമന്നൊരിടത്ത് എത്തിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഈ ട്രാക്കിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്കൊരു ബോധ്യമുണ്ട്, എനിക്കൊരു ഉത്തരവാദിത്വമുണ്ട്, എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് വന്ന സാധനങ്ങൾ, കൊണ്ടുവന്ന സാധനങ്ങൾ ആരും കള്ളനെടുത്തോണ്ട് പോകുമോ എന്നുള്ളതിനെക്കുറിച്ചൊന്നും അല്ല അവിടെ എൻ്റെ ചിന്താഗതി എന്ന് പറയണ്ട. മാത്രം ഇവിടെ ഞാൻ എന്തിനാണ് വന്നിരിക്കുന്നത്? ഒരു ട്രാക്ക് തന്നിരിക്കുന്നത്, അത് ഫിനിഷ് ചെയ്ത് എനിക്കതിൻ്റെ പൂർത്തീകരണത്തിലെത്താൻ വേണ്ടിയാണ്. അപ്പോൾ കൊണ്ടുവന്ന എല്ലാ ഭാരങ്ങളും എന്തു ചെയ്യും അദ്ദേഹം? ഈ ഡ്രസ്സിംഗ് റൂമിൽ ഇറക്കി വെക്കും. എല്ലാ ബാഗും എല്ലാം ഇറക്കി വെച്ചതിന് ശേഷം വളരെ ഫ്രീ ആയിട്ട് എവിടെ വരത്തുള്ളൂ? ട്രാക്കിലെത്തത്തുള്ളൂ. ഇനി നമുക്ക് വരാം. നിങ്ങൾ ട്രാക്കിലാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ചിത്രം കളയരുത്. നിങ്ങളൊരു ട്രാക്കിലാണ്. എവിടെ? ക്രിസ്തീയ വിശ്വാസത്തിന് വേണ്ടി ഓട്ടമോടാൻ ഒരു ട്രാക്കിൽ നിങ്ങൾ ഇറങ്ങി നിൽക്കുകയാണ്. ഇനി എൻ്റെ ചോദ്യമെന്ന് പറയുന്നത്, ബൈബിൾ പറയുന്നു സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടിട്ട് എന്ത് ചെയ്യണം? ഓടണം. അതാണ് ഓട്ടക്കാരൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടിട്ട് നമുക്കെന്താണ് ആധികാരികമായിട്ടുള്ളത്? ബൈബിളുള്ള ആധികാരികമായിട്ട് ബൈബിൾ പറയാണ്, നിങ്ങൾ ഓടുകയാണെങ്കിൽ എന്ത് പാടില്ല? നിങ്ങൾക്ക് ഭാരം പാടില്ല. ഭാരം പാടില്ല. എന്താ ഭാരം എന്ന് പറഞ്ഞാൽ? ശരീരത്തിൻ്റെ വെയിറ്റല്ല ഉദ്ദേശിക്കുന്ന ഭാരം എന്ന് പറയുന്നത്. എന്തുമാകാം അല്ലേ. ചിലർക്ക് സഭയിൽ വന്നു കഴിഞ്ഞാൽ മനസ്സ് ഫ്രീ അല്ല, മനസ്സ് ഫ്രീ അല്ല. എന്തുകൊണ്ടാ? അങ്ങ് ഭാരമാണ്. ദൈവമേ, എൻ്റെ കൊച്ചിൻ്റെ കാര്യം അതെന്തായിത്തീരും? എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം, അല്ലെ എൻ്റെ ജോലിയുടെ കാര്യം, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ കാര്യം, അല്ലെങ്കിൽ എൻ്റെ പഠനത്തിൻ്റെ കാര്യം. ഇങ്ങനെ ഒരുപാടൊരുപാട് ഭാരങ്ങളാണ് മനസ്സിൽ നിറയമിരിക്കുന്നത്. ഈ ഭാരങ്ങൾ കൊണ്ട് ഒരുത്തർക്കും എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വിശ്വാസ ജീവിതത്തിൽ ഓട്ടം ഓടാനായിട്ട് പാടില്ല, പറ്റില്ല. അത് ബൈബിളിൻ്റെ ഒരു നിബന്ധനയാണ്. എൻ്റെയും നിങ്ങളുടെയും സകല ഭാരങ്ങളെയും ചുമക്കാൻ കഴിവുന്ന, കഴിവുള്ളവനായ ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത് അല്ലേ. നമ്മൾ നമ്മുടെ ഭാരങ്ങൾ എത്ര താങ്ങിയാലും നമുക്കത് താങ്ങാനാകത്തില്ല. ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അതിനെ താങ്ങി നിർത്താനായിട്ട് പറ്റത്തുള്ളൂ. നമ്മുടെ കൈ കുഴയുന്ന, കാലുകൾ ഇടറുന്ന സമയങ്ങൾ നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ ഇറങ്ങി വരും, അല്ലെങ്കിൽ ജീവിതത്തിന് മുമ്പിൽ ഉണ്ടാകും. പക്ഷേ എല്ലാ ഭാരങ്ങളും വഹിക്കാൻ കഴിയുന്നവനായ ഒരു കർത്താവാണ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. ആ കർത്താവാണ് എന്നെയും നിങ്ങളെ ട്രാക്കിലിറക്കി നിർത്തിയിരിക്കുന്നത്. ആ കർത്താവിന് വേണ്ടി ഓടുവാനാണ് ഞാനും നിങ്ങളും ഇറങ്ങിയിരിക്കുന്നത്. അവിടെ യാതൊന്നിനെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഒന്നിനെക്കുറിച്ചും നമ്മൾ ചിന്താകുലപ്പെടേണ്ടവരായിരിക്കേണ്ടവരല്ല നമ്മൾ. എല്ലാ ഭാരങ്ങളും എന്നാ പറഞ്ഞിരിക്കുന്നത്? സകല ഭാരവും. ശകലം ഭാരം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, പിന്നെ സകല ഭാരവും. ഏതുമാകട്ടെ, ഈ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, ഈ ട്രസ്റ്റ് എന്ന് പറയുന്ന വാക്ക് അല്ലെങ്കിൽ ആശ്രയമെന്ന് പറയുന്ന വാക്ക്, എപ്പോഴത് അന്വർത്ഥമാകുന്ന അല്ലെങ്കിൽ അർത്ഥവത്താകുന്നതെന്നറിയോ? ഈ ആശ്രയം എന്ന വാക്ക്, ഞാൻ എൻ്റെ കുഞ്ഞ് എന്നിൽ ആശ്രയിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനർത്ഥം അവൻ അതിനകത്തൊരു റോളില്ലാതെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ അവൻ അതിൻ്റെ അർത്ഥമുള്ളൂ അല്ലേ. ഇപ്പം ഇവിടെ അതായത് കുഞ്ഞ് കൊച്ചിനെ ഇവിടെ ഇല്ല, ഇവനെ ഈ കുഞ്ഞിനെ എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുന്നു. ആ കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അവിടെ ഇരിക്കുന്നേ ഉള്ളൂ. അവന് ഇത് താഴെ വീഴുമെന്നോ അല്ലെങ്കിൽ എന്നെ ഇടുമെന്നോ ഇങ്ങനെ യാതൊരു ചിന്താഗതി അവന് ഇല്ല. അവൻ ഫ്രീ ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത് അല്ലേ. അവൻ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കില്ല. കാര്യം ഇരിക്കുന്ന അവൻ്റെ പിതാവിൻ്റെ കരങ്ങളിലാണ് അവന് ഇരിക്കുന്നത്, അല്ലെങ്കിൽ മാതാവിൻ്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. ഇതാണ് ശരിയായ ആശ്രയം എന്ന് പറയുന്നത്. ഒരു കാര്യത്തിലും വിഷമപ്പെടാതിരിക്കാൻ, എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ കഴിയുമ്പോൾ മാത്രമേ ആശ്രയം എന്ന വാക്കിന് അർത്ഥമാകുന്നുള്ളൂ. അവിടെ ദൈവത്തിന് വില നമ്മൾ കൽപ്പിക്കുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ദൈവത്തിന് വില കൽപ്പിക്കുന്നുണ്ട് അല്ലേ. ഇപ്പം ഞാൻ എൻ്റെ മകൻ എൻ്റെ പിതാവ് ഒരു പിതാവെന്ന നിലയിൽ ആ പിതാവിന് വില കൽപ്പിക്കുന്നത് എപ്പോഴാണെന്നറിയാവോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തു തരാനായിട്ട് എൻ്റെ പിതാവിന് കഴിവുണ്ടെന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് അവൻ കാര്യങ്ങൾ പറയുമ്പോഴാണ് അവൻ എന്ത് ചെയ്യുന്നുള്ളൂ, വില കൽപ്പിക്കുന്നുള്ളൂ. ഇല്ലെങ്കിൽ പറയാണോ എൻ്റെ അവനോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഞാൻ അത് എന്തെങ്കിലും ആട്ടെ എന്ന് ചിന്തിച്ചാൽ, അങ്ങനെ ചിന്തിക്കുന്നൊരു ഘട്ടം വന്നാൽ അതിനർത്ഥം എന്താണ്? ഒരു പിതാവിനെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ് അല്ലേ. ശരിക്കും എത്രയോ വട്ടം ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെന്നറിയാമോ? നിങ്ങൾക്കറിയില്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം ചിന്തിക്കണം. കർത്താവിന് ആഗ്രഹമുണ്ടായിരുന്നു ആ പ്രശ്നത്തിൽ ഒന്ന് ഇറങ്ങി വരാൻ, ദൈവത്തിന് ഇഷ്ടമുണ്ടായിരുന്നു അത് അവന് തന്നെ നിറവേറ്റിത്തരാനായിട്ട്. പക്ഷെ നമ്മൾ ഓടി, നമ്മൾ മുൻകൈയെടുത്തു, നമ്മൾ പ്ലാൻ ചെയ്തു, നമ്മൾ പലരെയും അതിനുവേണ്ടി ഒരുക്കൂട്ടി. ദൈവത്തിന് അവിടെ സ്ഥാനമില്ലാതെയായി മാറി. ആശ്രയം എവിടെ പോയി? എവിടെയായിരുന്നു നമ്മുടെ ട്രസ്റ്റ് എന്നുള്ളത് ഇന്ന് പകൽ നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് ദൈവം ആശ്രയിക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്നത്. അതിനാണ് ദൈവം ഇസ്രായേൽ മക്കളെ, നമ്മൾ ഇസ്രായേലിൻ്റെയൊക്കെ ചരിത്രം ഇങ്ങനെ പഠിക്കുമ്പോൾ ദൈവം ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ കൂടെ നടത്തിയതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? അവരറിയണം ആശ്രയം എന്താണെന്ന്, അവരെന്ത് ചെയ്യണം, മനസ്സിലാക്കണം. കാര്യം എന്താ? കഴിഞ്ഞ ദീർഘവർഷങ്ങൾ അവർ അടിമത്തത്തിൽ നിലനിന്നു എന്ന് പറയുമ്പോഴും അവർ പറയുന്നത് എന്താണെന്നറിയോ? ഞങ്ങൾ അധ്വാനിച്ച് അധ്വാന ഫലം കൊണ്ട്, രാജാവ് തന്ന പ്രതിഫലം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ജീവിച്ചു എന്നാണ് അവർ കരുതി വെച്ചിരുന്നത്. പക്ഷേ 40 വർഷം മരുഭൂമിയിൽ കൂടെ നടന്നപ്പോൾ അവർക്ക് മനസ്സിലായി അങ്ങനല്ല. അവരുടെ കാലിലെ ചെരുപ്പ് അത് നശിച്ചു പോയില്ല, അത് അഴുകിപ്പോയില്ല അല്ലേ. അതുപോലെ തന്നെ അവർക്ക് ഭക്ഷണം അവരൊരുക്കിയതല്ല, ദൈവം അവർക്ക് കൊടുത്ത ാണ്. എല്ലാത്തിനും ദൈവം അവർക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നു. 40 വർഷം കൊണ്ട് എങ്ങനെയാണ് ഒരുവൻ ദൈവത്തിൽ ആശ്രയിക്കേണ്ടതെന്നുള്ളത് എന്ത് ചെയ്തിരുന്നു, അവനെ പഠിപ്പിച്ചു എന്നാ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമുക്ക് ജീവിക്കാനായിട്ട് കഴിയണം. അപ്പോഴേ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടാകുന്നുള്ളൂ. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാകുന്നുള്ളൂ? സ്ഥാനമുണ്ടാകുന്നുള്ളൂ. പലപ്പോഴും ദൈവത്തിന് എന്തില്ല നമ്മുടെ ജീവിതത്തില്, അല്ലേ, ശരിയല്ലേ, സ്ഥാനമില്ല. എപ്പോഴാ ദൈവത്തിന് സ്ഥാനം വരുന്നതെന്നറിയോ? നമ്മുടെ ജീവിതത്തില് എപ്പോഴാ സ്ഥാനം വരുന്നത്? നമ്മുടെ എല്ലാ കഴിവും പരിശ്രമിച്ച് നോക്കിയിട്ട് പറ്റാതാകുന്ന സമയത്താണ് നമ്മൾ ആരിലേക്ക് വരുന്നത്, അല്ലേക്ക് വരുന്നത്, ദൈവത്തിങ്കിലേക്ക് വരുന്നത് അല്ലേ. ഒരാവശ്യം വരും, നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ. നമ്മളെപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ഒരു പ്രശ്നം വരുമ്പോഴോ ഒരാവശ്യം വരുമ്പോഴോ നമ്മൾ ഏറ്റവും ആദ്യം എന്താ ചെയ്യുന്നത്? നിങ്ങളൊന്ന് ഇതൊരു ഒരു 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 എന്താ പറയുക, നമ്മുടെ സ്വയവിമർശനത്തിന് നമ്മളെ ഒന്ന് വിധേയമാക്കി ചിന്തിച്ച് നോക്കിയേ. ഒരാവശ്യം വരുമ്പോൾ നമ്മുടെ ആദ്യത്തെ റെസ്പോൺസ് എന്തായിരിക്കും? ഏറ്റവും ആദ്യത്തെ റെസ്പോൺസ് എന്തായിരിക്കും? അതെങ്ങനെ ചെയ്യാനായിട്ട് പറ്റും അല്ലേ, അതിന് ആരെ കണ്ടാൽ പറ്റും, ഏതൊക്കെ വഴിയിൽ കൂടെ പോയാൽ അതിനെ നേടാൻ പറ്റും അല്ലേ. ഇതല്ലേ നമ്മുടെ പലപ്പോഴും നമ്മുടെ ആദ്യത്തെ റെസ്പോൺസ് അല്ലേ. ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ആദ്യത്തെ റെസ്പോൺസ് അങ്ങനെയായിരിക്കും ആദ്യം നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചിട്ട് ഓക്കെ കുഴപ്പമില്ല, ഇങ്ങനെ അയാളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാര്യം നടക്കും, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, അപ്പോൾ എന്നാൽ നാളെ രാവിലെ തന്നെ ആളെ പോയി എന്ത് ചെയ്യാം, കാണാം. ഇങ്ങനെയല്ല നമ്മൾ ചെയ്യാറുള്ളത്, ശരിയാണോ? പലപ്പോഴും അല്ലേ. പക്ഷേ അതല്ല ഒരു വിശ്വാസിയുടെ ഒരു 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 ജീവിതത്തിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. അതല്ല, ഏതൊരു വിഷയം വരുമ്പോഴും ആദ്യം എവിടെ എത്തേണ്ടത്? എവിടെയാ? ദൈവസന്നിധിയിലാണ് ഏറ്റവും ആദ്യം വരേണ്ടത്, ദൈവത്തിൻ്റെ മുമ്പിലാണ്. അത് വലുതുമാകട്ടെ ചെറുതുമാകട്ടെ, ആദ്യം എത്തേണ്ടുന്ന സ്ഥലം എവിടെയാ? ദൈവസന്നിധിയാണ്, ദൈവത്തിൻ്റെ അടുക്കലാണ്. അപ്പോഴേ ദൈവത്തിന് നമ്മൾ വില കൊടുക്കുന്നുള്ളൂ, അത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ നമ്മൾ ഈ വല്ലപ്പോഴും മുട്ടി എല്ലാ വഴികളും അടഞ്ഞിരിക്കുമ്പോൾ ദൈവത്തെ വിളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒരു ശരിയായ പ്രവണതയല്ല. അങ്ങനല്ല
ദൈവത്തെ സേവിക്കേണ്ടത്. അങ്ങനെയല്ല ഒരു വിശ്വാസി ആയിരിക്കേണ്ടത്, അങ്ങനെയല്ല ക്രിസ്തീയ ജീവിതം എന്നും ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. ബൈബിൾ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ, എല്ലാ കാലത്തും ഞാൻ എൻ്റെ യഹോവയെ എന്തിയും വിളിച്ചപേക്ഷിക്കും, ഞാൻ എല്ലാ കാലത്തും യഹോവയെ വിളിച്ചപേക്ഷിക്കും. അതാ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, അവനെ ഞാൻ എൻ്റെ മുമ്പിൽ എപ്പോഴും വെച്ചിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും എല്ലാ കാലത്തും എന്നുള്ള പദങ്ങളാണ് അവിടെ അർത്ഥമായിരിക്കും. അപ്പോൾ ആദ്യത്തെ സ്ഥലം എവിടെയായിരിക്കണം? ദൈവസന്നിധി. അവിടെ നിന്നാണ് ആലോചനകൾ കേൾക്കേണ്ടത്. ഞാൻ ഈ പല ചർച്ചകളും പല സംഭവങ്ങളും ഒക്കെ ഞാനിങ്ങനെ കേൾക്കുമ്പോൾ, ഈ നമ്മളെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയ, പരിശുദ്ധാത്മാവിനെ, അതിന് വേറെ വിഷയത്തിലേക്ക് അങ്ങനെ പോയി, ഇതും എന്നാലും ഓടത്തില്ല. ആ ഓക്കെ, ഇതിന് കണക്ട് ആയതുകൊണ്ട് ഞാനത് പറയാം. പരിശുദ്ധാത്മാവിനെ നമ്മൾ പ്രാപിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയ, പരിശുദ്ധാത്മാവിനെ എന്തിനു വേണ്ടിയാ പറഞ്ഞേ? നമ്മളെ പറയൂ, നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാ അന്യഭാഷ പറയുന്നവരും പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേൾക്കുന്നവരും ഒക്കെ ആണല്ലോ, പറഞ്ഞോ. എന്തിനാ? കർത്താവ് വരുന്നോടം വരെ നമ്മളെ നയിക്കാൻ അല്ലേ, നമ്മളെ നയിക്കാൻ. ആ ഒരു കുറച്ചൊക്കെ ഏകദേശം അതിനോട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നു, ഞാൻ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കും, അവൻ വന്നിട്ട് എന്തു ചെയ്യും, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധം വരുത്തിത്തരും. ഞാൻ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ആരാണ്? കാര്യസ്ഥനാണ്, കൗൺസിലറാണ്, അതൊക്കെ കുറേ കാര്യങ്ങൾ. ഇനി പരിശുദ്ധാത്മാവിനെ ഒരു കാര്യസ്ഥനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിർത്താൻ ഇരിക്കട്ടെ. കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആരാണത്? കാര്യസ്ഥൻ എന്ന് പറഞ്ഞാൽ ഞാനാ? ഒരു വീട്ടിൽ യജമാനന് പകരം നിന്നുകൊണ്ട് ആ വീടിനെ മാനേജ് ചെയ്യുന്ന ഒരാളെയാണ് ആരെന്ന് പറയുന്നത്? കാര്യസ്ഥൻ എന്ന് പറയുന്നത് അല്ലേ. യജമാനൻ ഇല്ലെങ്കിൽ ആർക്കാണ് അടുത്ത സ്ഥാനം എന്ന് പറയുന്നത്? കാര്യസ്ഥനാണ്. പുള്ളിയാണ് അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ, എവിടെ പോകണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എങ്ങനെ പ്രവർത്തിക്കണം, ഇതിൻ്റെ എല്ലാം ഫുൾ അതോറിറ്റി ആർക്കായിരിക്കും? കാര്യസ്ഥനായിരിക്കും. ഇനി എനിക്ക് എൻ്റെ ചോദ്യം തിരിച്ച്, പരിശുദ്ധാത്മാവിനും നമ്മുടെ ജീവിതത്തിൽ കാര്യസ്ഥൻ എന്ന നിലയിൽ എന്ത് റോളാണ് ഉണ്ടായിട്ടുള്ളത്, എന്ത് റോളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്, അത് നമ്മൾ ചിന്തിക്കണം. കാര്യസ്ഥനെയാണ് കർത്താവ് തന്നത്. ഇനി അതിനൊരു ഉദാഹരണം കൂടെ ഞാൻ പറയാം. ഫിലിപ്പോസ് പിന്നെ പ്രസംഗിക്കുകയാണ്, ഭയങ്കര അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഫിലിപ്പോസ് പ്രസംഗിച്ച് അത്ഭുതങ്ങൾ നടന്ന അനേക കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് പരിശുദ്ധാത്മാവനോട് പറയുകയാണ്, നീ ഇപ്പോൾ എന്ത് ചെയ്യണം, മരുഭൂമിയിലേക്ക് പോകണം, നിർജ്ജന പ്രദേശത്തേക്ക് പോകണം. സ്വാഭാവികമായും നമ്മൾ എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നു, ചിന്തിച്ചു നോക്കിയേ. ഞാനൊരു ഈ ടൗണിലിരുന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു, കുറേ ആളുകൾ വരുന്നു, സൗഖ്യം കിട്ടുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു, വലിയ വിടുതൽ നിൽക്കുന്നു. അങ്ങനെ ആളുകൾ കുറേ പേരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് പറയുകയാണ്, നീ ഇപ്പോൾ തന്നെ പോക്കണം, സോമാലിയിലേക്ക് പോക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താണ്? ഇതെന്തോ ദൈവപ്രവൃത്തിക്കെതിരെയുള്ള എന്തോ ഒരു ദുഷ്ടൻ്റെ ആലോചനയാണ്. അങ്ങനെ നമ്മൾ ആദ്യം വ്യാഖ്യാനിക്കുള്ളൂ അല്ലേ. കാര്യം എന്താ, സ്റ്റേജൊക്കെ വിട്ടേച്ച് നീ എന്ത് ചെയ്യണം, മരുഭൂമിയിലേക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഈ കേട്ട മാത്രയിൽ ആര് പുറപ്പെട്ടു? ഫിലിപ്പോസ് പുറപ്പെട്ടു മരുഭൂമിയിലേക്ക്. ആ അതാ ഞാൻ പറഞ്ഞത്, എവിടെ പോകണം എവിടെ പോകരുതെന്ന് പറയുന്നത് ആരാണ്? പരിശുദ്ധാത്മാവാണ്. ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്ത കാലത്തോളം, ഞാനതാ പറയുന്നത്, നമ്മുടെ പെന്തക്കോസ്തിന് പറ്റിയൊരു വലിയൊരു ഒരു വലിയൊരു ഒരു ചതിക്കുഴി എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഈ ഹോളി സ്പിരിറ്റിനെ നമ്മൾ സഭയ്ക്കകത്തും പ്രാർത്ഥനാമുറിയിലും എന്ത് ചെയ്തു, തളച്ചിട്ടു. സഭയ്ക്കകത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് അല്ലേ. എപ്പോഴേ ഉള്ളു ഇതിന് എക്സസൈസ് ചെയ്യുന്നത്, പാട്ടുപാടി ലാസ്റ്റ് മൂമെൻറ്റിൽ, ഏറ്റവും ലാസ്റ്റ് ഉള്ള അത്. ഇവിടെ ഭാവം ഇവിടെ വായിക്കുന്നയാളെങ്ങാനും താളം പോയാലും സംഗതി ആ ലാസ്റ്റത്തെ ഭാഗവും എന്തായി, മിസ്സായി. കാര്യം എന്താ, ഇവിടെ സ്പീഡ് റിതത്തിൻ്റെ സ്പീഡ് വന്നില്ലെങ്കിൽ നമ്മുടെ കയ്യടി പൊട്ടി. കയ്യടി പൊട്ടിക്കഴിഞ്ഞാൽ അന്ന് അന്യഭാഷയില്ല, അന്ന് പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരമല്ല. ഞാനത് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ പാട്ടിൻ്റെ ലാസ്റ്റിലുള്ള കയ്യടി കൊണ്ട് പറയുന്ന അന്യഭാഷ കൊണ്ട് എന്ത് ചെയ്യുകയാണ്, നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ ഒതുക്കി നിർത്തിയിരിക്കുകയാണ്, തളച്ചിട്ടിരിക്കുകയാണ്. പക്ഷെ അങ്ങനല്ല പരിശുദ്ധാത്മാവ്, അവൻ നമ്മുടെ കാര്യസ്ഥനാണെന്ന് തിരിച്ചറിയണം. ജീവിതത്തിൽ വഴി പറഞ്ഞു തരാൻ കഴിയുന്നവൻ, മറ്റാരേക്കാളും വഴി പറയാൻ കഴിയുന്ന ഒരുവനുണ്ട്. ഉണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവിനും പരിശുദ്ധാത്മാവിനും മാത്രമേ ഉള്ളൂ. ആ ആത്മാവിന് വിധേയപ്പെടുന്നവൻ്റെ മുന്നിലെ വഴികൾ അടഞ്ഞവയല്ല. ആ ആത്മാവ് നമുക്ക് മുമ്പിൽ തുറക്കാത്ത വഴികളില്ല. ഇനി അടഞ്ഞ വഴിയാണെങ്കിലും മറ്റൊരു വഴി നമുക്ക് മുമ്പിൽ തെളിയിച്ചു തരാൻ ആർക്ക് കഴിവുണ്ട്? പരിശുദ്ധാത്മാവിന് കഴിവുണ്ടെന്നുള്ള. അപ്പോൾ ഈ ഹോളി സ്പിരിറ്റിനെ നമ്മൾ എക്സസൈസ് ചെയ്യുന്നതും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതും ഒക്കെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് വിശാലമായ നിലയിലേക്ക് ആകണമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ തന്നെ ആയിത്തീരണം. അവിടെയാണ് നമ്മൾ ദൈവത്തിന് എന്ത് ചെയ്യുന്നുള്ളൂ, പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ. ദൈവത്തിൽ ആശ്രയിക്കുന്നവരെന്ന പദത്തിനർത്ഥം വരുന്നുള്ളൂ. പൂർണ്ണമായി പരിശുദ്ധാത്മാവിന് നമ്മൾ വിധേയപ്പെട്ട് നിൽക്കുന്നവരായി തീരണം എന്നുള്ളതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ആവശ്യങ്ങളെയും ഏത് ഭാരങ്ങളെയും ചുമക്കാൻ ആർക്ക് കഴിവുണ്ട്? ദൈവത്തിന് കഴിവുണ്ട്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ ഓടണം? ഭാരങ്ങളില്ലാത്തവരായി ഓടണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, തിടുക്കം വേണ്ട നമുക്ക് ഓടാൻ. പക്ഷെ ഓടുന്നെങ്കിൽ എങ്ങനെ ഓടണം? ഭാരങ്ങളില്ലാതെ നമുക്ക് ഓടണം, ഭാരങ്ങളില്ലാതെ. കാര്യം എന്താ? നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് മനസ്സിലാക്കി അനുഭവിച്ച് ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ ദൈവം എല്ലാ നാളും എൻ്റെ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ നമുക്ക് ഭാരങ്ങളില്ലാതെ എന്തു ചെയ്യണം? ഓടാനായിട്ട് നമുക്ക് കഴിയണം. സകല ഭാരവും പിന്നെ എന്താണ്? മുറുകെ പറ്റുന്ന പാപവും വിട്ടേച്ച് ഓടണം. മുറുകെ പറ്റുന്ന പാപം. നമ്മൾ എന്ത് ചെയ്യാറില്ല? കള്ളു കുടിക്കാറില്ല, ബീഡി വലിക്കാറില്ല, പിന്നെ നമ്മൾ പറയുന്ന സോ കോൾഡ് വലിയ വലിയ പാപങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല. നമ്മൾ അങ്ങനെ പാപത്തിൽ നിന്ന് നമ്മൾ വേർപെട്ടവരാണ്. അപ്പോൾ അങ്ങനെ വലിയ പാപങ്ങളൊന്നും ചെയ്യാറില്ലെങ്കിലും കർത്താവ് പറഞ്ഞു, സഹോദരനെ നിസാര എന്ന് വിളിച്ചാൽ നീ എവിടെ പോകുള്ളൂ? എവിടെ പോകുള്ളൂ? അല്ല, അത് ധൈര്യമായിട്ട് പറഞ്ഞോ. എവിടെ പോകും? നരകത്തിൽ പോകും. എങ്ങനെ പറഞ്ഞാൽ മതി? നിസാര എന്ന് സഹോദരനെ വിളിച്ചാൽ നീ എവിടെ പോകും? നരകത്തിൽ പോകും. അപ്പോൾ പിന്നെ നിസാര എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. സഹോദരനെ നരകത്തിൽ പോകാൻ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യാനല്ല, ഓ ആ പുള്ളിയോ, അത്ര ഈ ഒരു ആക്ഷൻ മതി, ഒന്നും പറയണ്ട. ആ പുള്ളിയോ, ഇത് അതിനെന്താണ് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒന്നും കൊള്ളില്ല. അത് ഈ പറയുന്ന വാക്കും ആ കാണിക്കുന്ന ആക്ഷന് പോലും എവിടെയുള്ളൂ പ്രതിഫലം? എവിടെയുള്ളൂ? അല്ല, നിങ്ങൾക്ക് എന്താ ഇത് ഞാൻ ബൈബിളിൽ നിന്ന് പറയുന്നതായിട്ട് തോന്നുന്നില്ലേ? അങ്ങനെ തന്നെയാണ് ബൈബിള് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് എന്നറിയാവോ, ഈ പെന്തക്കോസ്റ്റിൽ വന്ന അന്യഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോകുന്ന വിചാരിക്കുന്നേ? സ്വർഗത്തിൽ പോകുന്ന. അങ്ങനെയല്ല സ്വർഗത്തിൽ. അങ്ങനെ ഞാൻ അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗത്തിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ ഇവിടെ പറഞ്ഞതിന് ഞാൻ ഓർക്കുന്നുണ്ട്, ലോകത്തിൽ ഒറ്റ ഒരാൾക്ക് മാത്രമേ ദൈവത്തിന് എക്സ്ക്യൂസ് കൊടുക്കാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. ഒറ്റ വ്യക്തിക്ക് അതിനുള്ള യോഗ്യൻ ഒരാളുണ്ടായിരുന്നു. ആരാ? കർത്താവായ യേശുക്രിസ്തു. ഇവനിൽ ഒരു പാപവും ഇല്ല എന്ന് പറഞ്ഞ നീതിന്യായ കോടതികൾ കൈയഴുകി വിട്ടവനായ യേശുക്രിസ്തു. അവനെ നോക്കിയിട്ട് ഒരു പാപവും കണ്ടെത്താൻ കഴിയാത്തവനായ കർത്താവ്. ആ യേശുവിനെ പോലും പിതാവ് എന്തിനു വിട്ടു? മരണത്തിന് വിട്ടുകൊടുത്തു. എന്തുകൊണ്ടാണ് മരണത്തിന് വിട്ടുകൊടുത്തത്? ലോകത്തിൻ്റെ പാപത്തെ ചുമന്നു. ആ ഒറ്റ കാരണം കൊണ്ട് അവൻ ചെയ്തില്ല പാപം, പക്ഷെ എന്ത് ചെയ്തു? പാപം ഏറ്റെടുത്തു. പാപി ചെയ്യുന്ന ദേഹി മരിക്കണം, അത് ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്. അത് പുത്രൻ തമ്പുരാണെന്ന് പോലും ദൈവം നോക്കിയിട്ടില്ല. അവൻ പാപം ചെയ്തൊന്നും നോക്കിയില്ല. അങ്ങനെ എക്സ്ക്യൂസ് കൊടുക്കാൻ ലോകത്തിൽ വിധിക്കപ്പെട്ട അല്ലെങ്കിൽ യോഗ്യതയുണ്ടായിരുന്ന പുത്രൻ തമ്പുരാന് കിട്ടാത്ത കരുണയൊന്നും ലോകത്തിൽ ജീവിക്കുന്ന ഒരൊറ്റ മനുഷ്യനും കിട്ടത്തില്ലെന്നുള്ളത് ഞാനും നിങ്ങളും തിരിച്ചറിയണം. അതുകൊണ്ട് വളരെ സീരിയസ് ആയ ഒരു ജീവിതത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മോറൽ ലൈഫ് ഉണ്ട്. ആ മോറൽ ലൈഫിനകത്ത് ആരെയും നിസാരനാക്കാൻ എന്തില്ല, നമുക്ക് അനുവാദമില്ല. അപ്പോൾ മുറുകെ പറ്റുന്ന പാപങ്ങൾ എന്ന് പറയുമ്പോൾ ഇതൊക്കെ അതിനകത്ത് എന്തു വരുന്നതാണ്? ഈ പറയുന്ന കാര്യങ്ങൾ അതിനകത്ത് വരുന്നതാണ്. പിന്നെ ചിലര് അസൂയ അല്ലേ, നിങ്ങൾ ഇനി ഇതിൻ്റെ പിന്നെ എന്താ പറയുക, ജഡത്തിൻ്റെ പ്രവൃത്തികളോ എന്ന് പറഞ്ഞ് നമ്മൾ കുറേ പറയാനുള്ള ആത്മാവിൻ്റെ ഫലങ്ങൾ ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞ് നമ്മൾ വായിക്കാറുണ്ട്. അതിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ജഡത്തിൻ്റെ പ്രവൃത്തിയിൽ വരുന്നേ? ആ പക, ആ ഇതൊക്കെ വരുമ്പോൾ നിങ്ങൾ ചിന്തിച്ചോട്ടോ എവിടെയൊക്കെ നമ്മൾ സ്റ്റക്ക് ചെയ്യുന്നുണ്ടല്ലേ. ആ പക, പിണക്കം വരാറുണ്ടോ? പിണക്കം, ആ പക, പിണക്കം, ആ ജാരശങ്ക. എന്താ ഈ ജാരശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ജാരശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം അതിന്? അതായത് ഈ ജാര സന്തതി എന്ന് കേട്ടിട്ടുണ്ടോ?
അപ്പനില്ലാത്ത മക്കളെയാണ് എന്തെന്ന് പറയുന്നത്? അപ്പൻ ആരെന്നറിയാത്ത മക്കളെയാണ് എന്തെന്ന് പറയുന്നത്? ജാരസന്തതി എന്ന് പറയുന്നത്. അപ്പം ഈ ജാരശങ്ക എന്ന് പറയുന്നത് എന്താ? അടിസ്ഥാനരഹിതമായ ആശങ്കകൾ, ചിന്തകൾ ഒരാളെക്കുറിച്ച്. ഞാൻ പിന്നെ ജംഗ്ഷനിൽ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ജോമോൻ ബ്രദർ അതുവഴി നടന്നു പോവുകയാണ്. ഞാൻ ഓപ്പോസിറ്റ് സൈഡിലാണ്. ജോമോൻ ബ്രദർ ആ സൈഡിലോട്ട് നോക്കി, ഞാൻ നിന്ന സൈഡിൽ നോക്കിയിട്ടുണ്ട്. പക്ഷേ എന്നെ മൈൻഡ് ചെയ്തില്ല, എന്നെ മൈൻഡ് ചെയ്തില്ല. ഞാൻ ചിന്തിക്കുകയാണ്, അല്ല അങ്ങനെ മൈൻഡ് ചെയ്യാണ്ടിരിക്കേണ്ട കാര്യം എന്നാണുള്ളത്? അത് മിക്കവാറും വേണം. അന്ന് കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ആ പ്രസംഗിച്ചപ്പം അവർ രണ്ടും കൂടെ കൂടി എന്നാൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇവരെന്ത് ചെയ്തിരിക്കുന്നത്. അതുതന്നെയായിരിക്കും. ഞാനങ്ങ് ചിന്തിക്കുക, ഇതൊന്നും നടന്ന കാര്യങ്ങളേ അല്ല. ഈ ഈ ചിന്തയാണ് എന്തെന്ന് പറയുന്നത്? ജാരശങ്ക. ഇങ്ങനെ 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 ശങ്കിക്കുന്ന, ഇങ്ങനെ ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ ആ വിധത്തിൽ കണക്കാക്കുന്ന കാര്യങ്ങളാണ് ജാരശങ്ക എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ജാരശങ്ക. പിന്നെ പിന്നെ ക്രോധം, അത് പിന്നെ വിട്ട് കളഞ്ഞ നമുക്ക് പിന്നെ ക്രോധമില്ല നമ്മൾ, അല്ലേ? അത് ക്രോധമില്ലാത്ത നമ്മൾ ക്രോധം. പിന്നെ ശാഠ്യം. ശാഠ്യം ഇല്ല നമുക്ക്, ശാഠ്യമില്ല നമ്മൾ. പിന്നെ ദ്വന്ദപക്ഷം, രണ്ട് പക്ഷം ചേർന്ന പരിപാടി. നിഷ്പക്ഷത മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഉള്ളൂ. ഞാൻ തല പോയാലും എന്തിനു നിൽക്കത്തുള്ളൂ? സത്യത്തിന് വേണ്ടിയേ ഞാൻ നിൽക്കത്തുള്ളൂ. ഞാൻ അവരുടെ വശവും നിൽക്കത്തില്ല, ഇവരുടെ വശവും നിൽക്കത്തില്ല. പക്ഷെ അപ്പുറം ചെല്ലുമ്പോൾ അറിയാം നീ അന്നേരം ഞാൻ അങ്ങനെ പറഞ്ഞുള്ളൂ, ഞാൻ നിൻ്റെ ഒപ്പമുണ്ട്. ഓക്കെ, അടുത്ത് ഭിന്നത. അങ്ങനെയില്ല, മൊത്തം ഐക്യതയാണ് നമുക്ക്. ആരോടും എന്തില്ല നമുക്ക്? ഭിന്നതയില്ല, മൊത്തം നമുക്ക് ഐക്യത മാത്രമേ ഉള്ളൂ. ഭിന്നത. അസൂയ, അത് പിന്നെ പറയേ വേണ്ട നമുക്ക്. നമ്മുടെ സമൂഹത്തിൽ അത് നമ്മൾ രക്ഷിക്കപ്പെട്ടതോടുകൂടെ നമ്മൾ എന്ത് ചെയ്തു? അസൂയ എന്ന് പറഞ്ഞ സാധനമേ നമ്മൾ കളഞ്ഞു. നമ്മുടെ ഇടയിലോട്ട് വരിയേ ഇല്ലാത്തൊരു സാധനമാണ് അസൂയ, അല്ലേ? അസൂയ. പിന്നെ മദ്യപാനം, അതിന് എക്സ്ക്യൂസ് കൊടുക്കാം. ഓക്കെ, മദ്യപാനം, വെറിക്കൂത്ത്, പിന്നെ ദുർനടപ്പ്, അശുദ്ധി. ഞാൻ പറഞ്ഞ അപ്പോൾ ഇത് നോക്കിയേ, ഇതൊക്കെ ജഡത്തിൻ്റെ പ്രവൃത്തികളാണ്. ഇനി എൻ്റെ ചോദ്യം, ഇവിടെയാണ് എൻ്റെ ചോദ്യം. ഈ വക പ്രവർത്തിക്കുന്നവരൊന്നും എന്ത് ചെയ്തില്ല? ആ വാക്യത്തിന് അവസാനം തന്നെ പറയുന്നുണ്ട്, ഇവരാരും എവിടെ പോകത്തില്ല, ദൈവരാജ്യം അവകാശമാകൂല. ഇനി ഇതിനകത്ത് എല്ലാം വേണമെന്ന് നിർബന്ധമുണ്ടോ? ഈ പറഞ്ഞതിനകത്ത് എല്ലാം വേണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല. ഈ ന്യായപ്രമാണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഒന്നിൽ തെറ്റിയാൽ എന്ത് ചെയ്തു? സകലതും പോയി. ന്യായപ്രമാണത്തിൽ, അത് ന്യായപ്രമാണത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതിലും വലുതാണ്, അല്ലേ? അപ്പോൾ ഈ പറയുന്നത് എല്ലാം വേണ്ട. ഒരെണ്ണമുണ്ടെങ്കിൽ അവിടെയാണ് ഞാൻ ചോദിക്കുന്നത്, ഇനി എവിടെയാണ് ഹോളി സ്പിരിറ്റിനെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്? നമ്മൾ അസൂയ വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ പക വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ പിണക്കം വരുന്നുണ്ടെങ്കിൽ, അവിടെ പരിശുദ്ധാത്മാവ് പറയണം നമ്മളോട്, അത് പിണക്കം, അത് പാടില്ല, അത് മാറ്റണം, ആ ഈ ഭാഗം പാടില്ല, ഇങ്ങനെ ഒരാളുടെ സൈഡ് നിൽക്കുന്നത് ശരിയല്ല, അദ്ദേഹത്തോട് അങ്ങനെ പറയുന്നത് ശരിയല്ലെന്ന് പറയാനുള്ള മനസ്സ്, അത് കേൾക്കാനുള്ള ഹൃദയവും എന്ത് വേണം നമുക്കുണ്ടാണ്. അവിടെയേ പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉള്ളൂ എന്നുള്ളത് നമ്മൾ തിരിച്ചു, അവിടെയേ നമ്മൾ പരിശുദ്ധാത്മാവിനെ ശരിയായിട്ട് അറിയുന്നുള്ളൂ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാതെ നമ്മൾ ഒരു ഭാഗത്തേക്ക് മാത്രം ആത്മാവിനെ എന്ത് ചെയ്യരുത്? ഒതുക്കി നിർത്തരുത്. അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് സകല പാപവും വിട്ടിട്ട് എന്ത് ചെയ്യണം? ഓടണം, നമ്മുടെ ക്രിസ്തീയ ജീവിതം ഓടണം. പ്രിയരെ, നിങ്ങൾക്കറിയാവോ, നമ്മളൊരു ഒരു സാധാരണ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവർ അല്ല. അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ഒരു സാധാരണ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയവരല്ല നമ്മൾ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നമുക്ക് സൗജന്യമായിട്ട് കിട്ടിയത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. അതേതാ? രക്ഷ. അത് മാത്രമേ സൗജന്യമുള്ളൂ. അതിന് വില കൊടുക്കേണ്ട വന്നിട്ടില്ല നമുക്ക്. അത് ദൈവം നമുക്ക് ദാനമായി തന്നു, രക്ഷ. ആ രക്ഷയെന്ന് പറയുന്നത് മുൻകാല പാപങ്ങളെ ദൈവം എന്ത് ചെയ്തു? മായ്ച്ചു കളഞ്ഞു. അത്രയുള്ളൂ രക്ഷ കൊണ്ട് അർത്ഥമാക്കുന്നത്. മുൻകാല പാപങ്ങളെ, നമ്മൾ അറിവായ്മയിൽ നിമിത്തം ചെയ്ത പാപങ്ങളെ ദൈവം ക്ഷമിച്ചു. അതാണ് രക്ഷ എന്ന വാക്കുകൊണ്ട് അർത്ഥമുള്ളൂ. രക്ഷയ്ക്ക് ശേഷമുള്ള ജീവിതമെന്ന് പറയുന്നത് വളരെ കെയർഫുള്ളായിട്ട് ജനിക്കേണ്ട ജീവിതമാണ്. ഈ പലരും പറഞ്ഞിട്ടുണ്ട്, പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നില്ല, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. ഈ വാക്യൊക്കെ വായിക്കുമ്പോൾ, ഈ ഞാൻ ബൈബിളിൽ നിന്നാണ് പറയുന്നത്, ഈ വാക്യമൊക്കെ വായിച്ചിട്ട് നിങ്ങൾ എൻ്റെ ആഴങ്ങൾ ചെന്നല്ലോ. ദൈവം പറയാണ്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനായിപ്പിൻ. പിന്നെ അടുത്തൊരു ചോദ്യം ഇതാണ്, അങ്ങനെ നമുക്ക് പറ്റുമോ ഈ ഭൂമിയിൽ വിശുദ്ധനായിരിക്കാനായിട്ട്? പറ്റുമോ? പറ്റില്ല, നമുക്ക് പറ്റില്ലെന്ന് ദൈവത്തിനറിയാം. അതിനാണ് ഞാൻ പറഞ്ഞത്, ആരെ നമുക്ക് തന്നത്? പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത് എന്തിനു വേണ്ടി? നമ്മൾ വിശുദ്ധരായിരിക്കാൻ വേണ്ടി, അവൻ്റെ ആലോചന കേട്ട് ജീവിക്കാൻ വേണ്ടി, നമ്മളെ വിശുദ്ധരാക്കി നിലനിർത്താൻ വേണ്ടിയാണ് ആരെ നമുക്ക് തന്നിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ വിശുദ്ധരായിരിക്കുന്ന ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധരായിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിസാര എന്ന വാക്കിന് പോലും എവിടെയുള്ളൂ സ്ഥാനമെന്ന് പറയുന്നത്? നരകത്തിനകത്ത്. ഒന്ന് പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞല്ലേ, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമായിരിക്കുന്നു. ഇതാണ് ദൈവം തൻ്റെ സഭയെക്കുറിച്ച്, ദൈവ മക്കളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന, ഒറ്റ മനസ്സിലായിരിക്കുന്ന, ഒരേ ഹൃദയത്തിലായിരിക്കുന്ന ഒരു സഭയെയാണ് കർത്താവ് ചേർക്കാനായിട്ട് വരുന്നത്. അങ്ങനെയുള്ള വിശുദ്ധരെ ചേർക്കാനായിട്ടാണ് കർത്താവ് വരുന്നത്. അങ്ങനെ സഭയായിരിക്കണം എന്നുള്ളതുമാണ് ദൈവം എന്ത് ചെയ്യുന്നത്, നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പം ഇനി നമ്മളോട് പറയാണ്, സകലഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടിട്ട് എന്ത് ചെയ്യണം? നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നിങ്ങൾക്ക് മുമ്പിൽ ആ നമുക്കെന്നുള്ള പദം ഇനി നമുക്ക് മാറ്റിയിട്ട് സിംഗുലറായിട്ട് നമുക്കെടുക്കാം. എങ്ങനെ? എനിക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം എന്തോടെ എങ്ങനെ ഓടണം? സ്ഥിരതയോടെ ഓടണം. അതാണ് ഇവിടെ പറയുന്നത്. സ്ഥിരത എന്ന് പറയുന്നത് വിശ്വാസ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. എന്താണ് ഈ സ്ഥിരത എന്ന് വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇനി നിങ്ങൾ ആ ട്രാക്കിലേക്കൊന്ന് വരിക. ട്രാക്കിൽ ഒരുത്തിന് ഇറങ്ങി നിന്നു, അവൻ ഓടുകയാണ്, മുന്നോട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവന് തോന്നുകയാണ് സംഗതി ഞാൻ എന്തായാലും എന്തിയില്ല, എനിക്കെന്തായാലും സ്ഥാനം കിട്ടത്തില്ല, എനിക്ക് സ്ഥാനം കിട്ടാനായിട്ട് പോകുന്നില്ല. അപ്പോൾ അവൻ ചോദിക്കുക, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഈ ട്രാക്കിൽ കൂടെ തലങ്ങും വലങ്ങും അങ്ങ് ഓടാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? ട്രാക്കിൽ ഒരുത്തൻ തലങ്ങും വലങ്ങും ഓടുമെന്നിരിക്കട്ടെ, എന്ത് സംഭവിക്കും? നേരാവണ്ണം ഓടുന്നവനും എന്ത് ചെയ്യും അല്ലേ, ഇടർച്ചയായിട്ട് തീരും അല്ലേ. വേണ്ട രീതിയിൽ ഓടാതെ സ്ട്രെയിറ്റായിട്ട് പോകാത്ത ഒരുത്തൻ മറ്റൊരുത്തൻ എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? തടസ്സമായി നിൽക്കുക എന്നത്. ഇനി അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നറിയോ, ഈ വിശ്വാസ ജീവിതത്തിൽ അല്ലെങ്കിൽ ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ സ്ഥിരതയോടെ ഓടാത്തവന് സംഭവിക്കുന്നത്, അവൻ ഓടാതിരിക്കുക മാത്രമല്ല ഓടുന്നവരെയും കൂടെ അവൻ എന്ത് ചെയ്യും? തകർത്ത് കളയും. ഓടുന്നവർക്കും കൂടെ അവൻ എന്തായിത്തീരും? ഒരു ഇടർച്ചയായിട്ട് മാറും പലപ്പോഴും. ഇനി വേറൊരു ഭാഗം അതിനെ അങ്ങനെ കാണാം. ഇനി മറ്റൊരു ഭാഗം, ചിലരുടെ വിശ്വാസ ജീവിതത്തിൽ ഓട്ടം എങ്ങനെയാണെന്നറിയോ, ഒറ്റ ഓട്ടം ഓടും, ഭയങ്കര ഓട്ടം ഓടിയിട്ട് പിന്നെ തീർന്നു, പിന്നെ ആളെ എന്ത് ചെയ്യുന്നില്ല, കാണാനില്ല. അത് കണ്ടല്ലേ, ഈ ഉപവാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സഭയിലെ സാക്ഷ്യം കേട്ടാൽ മതി, 21 ദിവസത്തെ ഉപവാസം കഴിയുമ്പോഴുള്ള സാക്ഷ്യം കേട്ടാൽ മതി. അപ്പോൾ നമുക്കറിയാം അല്ലോ, നമ്മുടെ ആ സാക്ഷ്യത്തിനകത്തെ തീവ്രതയും പിന്നെ അതിൻ്റെ ആ തീഷ്ണതയൊക്കെ നമുക്ക് അവിടെ മനസ്സിലാവും. ഭയങ്കര ശക്തമായ അല്ലേ സാക്ഷ്യമൊക്കെ ആയിരിക്കും 21 ദിവസം ഉപവാസം കഴിയുമ്പോൾ. പിന്നെ കുറേ നാളത്തേക്ക് എന്തില്ല, സാക്ഷ്യമില്ല, കയ്യടിയില്ല, ആരാധനയില്ല, പാട്ടില്ല, ഇതിങ്ങനെ അങ്ങ് പോകുന്നു. പിന്നെ അടുത്ത ഉപവാസം വരണം എന്ത് ചെയ്യാനായിട്ട്? ഒന്ന് അല്ല, ഇതൊന്നും ഞാൻ പറയുന്നത് എൻ്റെ ഒരു ഭാവനയെന്ന് പറയുന്നൊന്നും അല്ല, വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുള്ള പരിചയങ്ങളാണ് ഇതൊക്കെ തന്നെയാണ്. അപ്പം നമ്മൾക്ക് ഉണർവ് വരാനും ചിലർ പറഞ്ഞിട്ടുണ്ട്, എന്തിനാ ഉപവാസം ഇരിക്കുന്നത്, ഞാൻ പറയണം എനിക്കൊന്ന് ആത്മീയമായിട്ട് എന്ത് ചെയ്യണം. നിങ്ങൾ കേട്ടിട്ടില്ല അങ്ങനെ, ഉണരാൻ വേണ്ടി എന്ത് ചെയ്യാണ്, ഉപവാസം ഇരിക്കുക. എങ്ങാനും ആ ദിവസത്തിന് മുമ്പ് കർത്താവ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾ തന്നെ പറഞ്ഞോ, ഉണർന്നില്ലല്ലോ. ഉണരാൻ വേണ്ടിയിട്ടുള്ള ദിവസം വെച്ചിരിക്കുന്ന അടുത്ത ആഴ്ചയാണ് 7 ദിവസം. ഇന്ന് വൈകിട്ട് കർത്താവ് വന്നെന്നിരിക്കട്ടെ, ഉണർന്നില്ല, നമ്മൾ കിടക്കുകയാണ്, എന്ത് ചെയ്യും നമ്മൾ? അപ്പം അതാണ് ഈ ഉണരാൻ വേണ്ടി ആരും ഉപവാസം ഇരിക്കണ്ട. ഉണരാൻ വേണ്ടി അങ്ങനെ ഉറങ്ങുന്നവരെ കൊണ്ടുപോകാനല്ല കർത്താവ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബുദ്ധിയുള്ള കന്യകമാരെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ, 5 പേരെന്ത് ചെയ്തു, വിളക്കിൽ എണ്ണ ഒഴിച്ച് അവരെന്ത് ചെയ്തു, ഉറങ്ങാതെ കാത്തിരുന്നു. ആ കാത്തിരുന്നവരെ ചേർക്കാനാണ് ആര് വന്നത്? മണവാളം വന്ന. മറ്റവർക്ക് ആഗ്രഹം കൊണ്ട് പോകാൻ അവർ, പക്ഷേ എന്തില്ലായിരുന്നു അവരുടെ കയ്യിൽ, എണ്ണയില്ല. അവർക്ക് എണ്ണ എടുത്തിട്ട് വന്നിട്ട് ഈ മണവാളൻ്റെ കൂടെ പോകാൻ ഇഷ്ടമാണ്, എല്ലാ സംഗതി ഒക്കെയാണ്, പക്ഷെ എണ്ണ എടുക്കാൻ പോയ സമയത്ത് ആര് വന്നു, മണവാളൻ വന്നു അല്ലേ. അപ്പോൾ ഉറങ്ങാനൊന്നും പറ്റിയ ഒരു വിശ്വാസത്തിലല്ല നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഉപവാസം കൊണ്ട് വളർന്നു വരേണ്ടതല്ല ഇത്, അല്ലെങ്കിൽ ഉപവാസം കാണുമ്പോൾ മാത്രം ഉണ്ടാകേണ്ടതല്ല, മറിച്ച് നമ്മുടെ പ്രത്യാശ എന്നാണ് കർത്താവ് പൗലോസ് പറയുന്നുണ്ട്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ വസിക്കാൻ എനിക്ക് എന്താ എങ്ങനെയാണെന്നാ പറഞ്ഞിരിക്കുന്നേ, ഏറെ ഇഷ്ടം എന്നാ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കാൻ എനിക്ക് ഏറെ ഇഷ്ടം. നമുക്കോ അടുത്ത എന്തെങ്കിലും രോഗം വന്നൊരു ഒരു 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 മരണത്തിൻ്റെ വക്കിലേക്ക് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വെപ്രാളം ഭാരം ഒക്കെ നമ്മൾ ചിന്തിച്ചാൽ മതി അല്ലേ. പൗലോസ് പറയണം അങ്ങനെയല്ല, എൻ്റെ ജീവിതത്തിൽ ആഗ്രഹം എന്താണ്? ദൈവത്തോടു കൂടെ വസിക്കുക എന്നുള്ളതാണ്. ഞാൻ എൻ്റെ വാക്കുകളോട് പരിമിതപ്പെടുത്തട്ടെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഓട്ടത്തിനകത്ത് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പ്രിയരെ എങ്ങനെയെങ്കിലും ഓടുന്നവരായി തീരാനല്ല, ഒരിക്കലും ചഞ്ചലമില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ ഈ ഏറ്റക്കുറച്ചിലുകളുള്ള ഒരു ജീവിതമുള്ളവരായി ജീവിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. മറിച്ച് എന്നെ നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാം വണ്ണം ഓടുവാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് പകൽ നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലടയ്ക്കാം. ഒരു നിമിഷം ഹൃദയത്തെ ഒന്ന് ദൈവസന്നിധിയിലേക്ക് പകർന്ന് വചനത്തിന് മുമ്പേ ഹൃദയത്തിൽ പകർന്നുകൊണ്ട് വചനത്തിന് മുമ്പാകെ നമ്മെ ഒന്ന് ഒരുക്കിക്കൊണ്ട് വചനത്തിന് മുമ്പാകെ നമ്മെ ഒന്ന് കഴുകാനായിട്ട് വിട്ടുകൊടുക്കാം. കർത്താവേ, ഞാൻ ഈ ഓട്ടത്തിന് വേണ്ടി ഓടുവാൻ ഇറങ്ങിയിട്ട് പലപ്പോഴും ഭാരങ്ങളുള്ളവനായി ഞാൻ എൻ്റെ ഓട്ടത്തിൽ നിന്നിട്ടുണ്ട്. എന്തെല്ലാം ഭാരങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. കോപമായിട്ടോ ഈർച്ചയായിട്ടോ പകയായിട്ടോ പിണക്കമായിട്ടോ ഏത് വിധത്തിലുമാകട്ടെ ഇത്തരം പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ജഡത്തിൻ്റെ പ്രവൃത്തികൾ എന്നിൽ വന്നിട്ടുണ്ട്. വചനത്തിന് മുമ്പാകെ എന്നെ കഴുകുവാനായിട്ട് സമർപ്പിക്കുന്നു. എനിക്കൊരു നല്ല ഓട്ടം വേണം, എനിക്ക് സ്ഥിരതയോടുകൂടി ഓടണം, വിശ്വാസ ജീവിതത്തിൽ ഒരു നല്ല ഓട്ടം വെക്കുവാൻ എന്നെ സഹായിക്കണമേ കർത്താവേ എന്ന് നമുക്ക് ഹൃദയം തുറന്നൊന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നാളുകൾ ഇതുവരെ നാം എങ്ങനെ കഴിഞ്ഞുപോയി എന്നുള്ളതല്ല, ഇന്ന് മുതൽ നിങ്ങൾ ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നമുക്ക് വിശുദ്ധരായി ജീവിക്കുവാൻ ദൈവവചനപ്രകാരമുള്ളൊരു ജീവിതം നയിക്കുവാൻ നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ വചനങ്ങൾ നിങ്ങൾക്കതിന് ആഹ്വാനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനാ വചനങ്ങളോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. എനിക്ക് സമയം അനുവദിച്ചിരുന്ന ദൈവദാസനോട് സഭയോട് നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.